വടക്കോട്ട് നിന്ന് ഇരിക്കാനും ധ്യാനിക്കാനും ഇരിക്കുന്നു വടക്കോട്ട് നിന്ന് ഇരിക്കണം പറയാറുണ്ട്. എന്തിനാ അങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ ഈ മാരടഭൂമിയിൽ എവിടെ ഇരുന്നാലും മനുഷ്യ വടക്കാണ് ഹിമാലയം. അത് ഹിമാലയത്തിന് അഭിമുഖമായി നോക്കമായിട്ടിരിക്കുക. ജ്ഞാനത്തിൽ മുഖനായിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്ക് അഭിമുഖമായിരിക്കും. അനവധി യോഗീശ്വരന്മാരും സിദ്ധന്മാരും സർവത്തിനും ജ്ഞാനികളും എന്നും ഈ ഹിമാലയത്തിലുണ്ട്. അവർക്കും ഒക്കെ അഭിമുഖമായിട്ട് ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വടക്കോട്ട് ഇരുന്നിരിക്കുന്നത് പറയുന്നത്. എന്നാൽ ആചാര്യന്റെ അനുസരണത്തിന് മാത്രമായി തീരും ദക്ഷിണാമൂർത്തിയുടെ അനുസരണം കൊണ്ട് തന്നെ ഒരാൾ ജ്ഞാനിയായി തീരും എന്ന് പറയാറുണ്ട്. ഈ കേരളത്തിൽ ഈ ദക്ഷിണാമൂർത്തി ക്ഷേത്രം പ്രധാനമായ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അതേറെ അറിയില്ല. ശുഭപുര ശുഭപുരത്താണ് കഴിഞ്ഞാറുനാട് കുട്ടിത്തറം ഇപ്പോഴത്തെ കന്യാനാഥ് കാലമുണ്ടായിരുന്നു. അവിടെ ഒരു രാഷ്ട്രം പ്രത്യേകമായിട്ടൊരു രാജാവുണ്ടായിരുന്നു. കേരള രാജാവ് പുസ്തകം രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ശുഭപുരം അദ്ദേഹത്തിന്റെ ശുഭപുരായിരുന്നു. പഴയകാലത്ത് ഭേദം കൊണ്ട് ഈ വൈദിക സമ്മത്തിന്റെ ആ ശുഭത്തിൽ പോയി കുറച്ച് ദിവസം മരിച്ചു. ഈ അമ്മൂരിമാരൊക്കെ വേണം വെച്ച് കഴിഞ്ഞാൽ ശുഭത്ത് ശുഭത്ത് വരിച്ചാലേ അവർക്ക് ശരിക്കും വൈദികാവും. ഇപ്പോഴും അത് സാമാന്യം കുറെ ആളുകൾ ചെയ്തു ശുഭവര ക്ഷേത്രം വളരെയധികം ഉൾപ്പെട്ടു പോയിരുന്നു. ചിലത് കൊണ്ട് നടക്കാൻ ആളില്ലാത്തതൊന്ന് സ്വത്തൊക്കെ ഇനപ്പെട്ടതുണ്ട്. എന്നാലും മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇന്നും ശുഭപുരത്ത് വളരെ മികച്ചമായിരുന്നു. രണ്ടാമത് തലസ്ഥലമാണ് ഈ നമ്പൂരിമാരുടെ കേന്ദ്രമായി. ഈ രാജാധിരാജൻ ഉള്ളതാണ്. വൈശ്രവണനിലെയും അധീശനായിരിക്കുന്ന ചക്രവർത്തിയായിട്ടാണ്. രാജകീയ പദവിയാണ് തലസ്ഥലം. ാണ് മറ്റു ക്ഷേത്രങ്ങളെ പരിശോധിച്ച് നമുക്ക് നടന്നിരുന്നത് കഥാമൂർത്തിമാരെ പോയി ദർശനം കഴിക്കുന്നു. സ്ത്രീകൾക്ക് അകത്ത് നടക്കാൻ പറ്റില്ല. ക്ഷേത്രത്തിൽ നിന്ന് സ്ത്രീകൾക്ക് കളക്ട് കിടക്കാൻ പാടില്ല. രണ്ടു ദിവസം പാടുന്നു കിടക്ക പോയിരിക്കുന്നു. എല്ലാവരും കിടക്കുന്നു. അതെ ഒന്ന് മിഷം വന്നാൽ കണ്ടാണി. ഇനി വേറെ ഒരു പ്രത്യേക മാത്രമേ സ്ത്രീകൾക്ക് കളക്ട് കിടക്കാൻ പാടില്ല. ഈ തലപ്പറമ്പിൽ മിഷന്മാർക്ക് കിടക്കാൻ സ്ത്രീകൾക്ക് തലപ്പറമ്പിൽ കിടക്കാൻ പാടില്ല. മിഷന്മാരെ കിടക്കുമ്പോഴും ഒറ്റമുണ്ട് ഉച്ചയ്ക്ക് കിടക്കാറില്ല. ഒന്നും രണ്ടുമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പാലസാൽ മാറ്റി കിടക്കാൻ പാടില്ല. ഇനി നേരമോ തറ്റ ഉച്ചയ്ക്കും അപ്പോ ദക്ഷിണാമൂർത്തിയുടെ ഈ തലപ്പറമ്പ് രാജാധിരാജെന്നുള്ള ഈ ജ്ഞാനത്തിന് മാത്രമല്ല ഭൗതിക സമ്പത്തിന്റെയും ദാതാവാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ രാജാധിരാജൻ എന്ന് പറയുന്നത്. തലപ്പറമ്പിലെ ഭഗവാൻ എന്ന രണ്ടു ദിക്കും ലഭിക്കുക. തലപ്പറമ്പ് ഗ്രാമം സംബന്ധിച്ച് തിരുവനന്തപുരിമാരുടെ അവശിഷ്ടമൊക്കെ അവരൊക്കെ രക്ഷിച്ചു അങ്ങേക്ക് സമ്പത്തിക്കും സ്വത്തുമൊക്കെ പോയി നാശായി. ഈ തലപ്പറമ്പ് ദേവന്റെ ഭക്തന്മാരായിരുന്നു അവരൊക്കെ. അവരൊക്കെ നല്ല വിദ്വാൻമാരും ഈ തലപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ടതായ ഉസ്തുപാടം മുടങ്ങി അങ്ങനെ കവിതകളും പിന്നെ സ്തോത്രങ്ങളും പഠിക്കുമ്പോൾ തലപ്പറമ്പ് ദേവനെ പറ്റിയിട്ട് തലപ്പറമ്പ് തന്നെ എഴുതിയിട്ടുള്ളതായ പ്രസിദ്ധമായിട്ടുള്ള ഒരു നല്ല കവിതയുണ്ട്. ഇനി വളരെ വിശിഷ്ടമാണ്. അപ്പോ അവരൊക്കെ എന്താ മനസ്സിലാവുന്നത്, നല്ല വിദ്വാൻമാരുണ്ടായിരുന്നു ഒരു കാലത്ത്. അതുമാതിരി ഇവിടെ ശുഭപുരത്ത് ഉള്ളവരൊക്കെ വിദ്വാന്മാരായിരുന്നു. ഗുരുമാർ പ്രത്യേകിച്ച് ഒരുപാട് ഇല്ലെന്നുള്ളത്. അവരൊക്കെ നല്ല വിദ്വാന്മാരായിരുന്നു. സംസ്കൃതത്തിനും ശാസ്ത്രത്തിനും അതുപോലെ തന്നെ വേദങ്ങളിലും വിദ്വത്വം അവർക്കുണ്ടായിരുന്നു. അനവധി യാഗങ്ങൾ ഈശ്വരത്തും ഈ പരിസര പ്രദേശത്തും മറ്റും നടന്നിരുന്നു. അതുപോലെ തലപ്പറമ്പിലും അനേകം യാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
കേരളത്തിൽ പ്രസിദ്ധമായിട്ട് ഈ രണ്ടാണ്. കഴിഞ്ഞാൽ തെക്കേ അറ്റത്ത് മൂന്നാമത്തെ വടക്കുന്നാഥനാണ് തൃശ്ശൂർ. ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വടക്കുന്നാഥനെ കഴിച്ചു, കുറച്ച് ഈ ദിവസം വടക്കുന്നാഥനെ കഴിച്ചു പോലും. ഇതൊക്കെ ദക്ഷിണാമൂർത്തി സ്മാരകമായിട്ടാണ്. ജ്ഞാനസ്വരൂപനാണ് ദക്ഷിണാമൂർത്തി. കാമനെ സംഹരിച്ചു, കാലനെ ജയിച്ചു. ഇവരെല്ലാം ഹിമാലയത്തിൽ വെച്ച് നടന്നതാണ്. കാമനും കാലനുമാണ് ഇവിടെ എല്ലാവർക്കും അനിഷ്ടത്തെ ചെയ്യുന്നത്. അങ്ങനെയുള്ള രണ്ട് മഹാശക്തികൾ ആർക്കും ജയിക്കാൻ കഴിയാത്തവരാണ് രണ്ടാമതും പറയും. അവരെ രണ്ടാമതെയും സംഹരിച്ചു ദക്ഷിണാമൂർത്തി എന്ന സിദ്ധാന്തം. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി ജ്ഞാനസ്വരൂപനാണ്. ഇവിടെ ആ ദേവനെ ഭരിക്കുന്ന ആളുകൾക്ക് തത്വാനുഭൂതി ഉണ്ടാവും, ഈശ്വരന്റെ പരമമായിരിക്കുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയെ സംബന്ധിക്കുന്ന ഭക്തിശ്ലോകങ്ങൾ അടങ്ങിയതാണ് ഈ സ്തോത്രം. ഭക്തിശ്ലോകങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അനവധി വിഷയങ്ങൾ, അതായത് വേദാന്തത്തിലെ നിഗൂഢങ്ങളും പ്രധാനങ്ങളുമായിട്ടുള്ള അനവധി വിഷയങ്ങൾ വിവരിച്ചാൽ ആയന വേദാന്തജ്ഞാന സമ്പത്തി ഉണ്ടായിരിക്കും. അത്രയാണ് ദർപ്പണദൃശ്യമാണ് നഗരീതുല്യം നിജാന്തർഗതം പശ്യം നാസിനി മഴയ ബഹിരോദ്ഭൂതം യഥാനിദ്രയാ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മിൻ ശ്രീ ഗുരുമുഖയെ മൈതം ശ്രീകൃഷ്ണ. ഈ ശ്ലോകം കൊണ്ട് സമർത്ഥിക്കുന്ന എന്താ, ദ്രഷ്ടാവദർശം എന്നീ രണ്ട് രൂപത്തിലെ ഇടത്തിൽ നമുക്ക് വിമർശിക്കാം. അപ്പോ താൻ ദ്രഷ്ടാവാണ്, ഈ ലോകത്തെയൊക്കെ അറിയുന്നത് ആരാണ്? അപ്പൊ എല്ലാത്തിന്റെയും ദ്രഷ്ടാവ് അല്ലെങ്കിൽ ജ്ഞാതാവാണ് താൻ. താൻ എന്ന് പറഞ്ഞത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണ്. ആത്മാവാണ് എല്ലാതിന്റെയും ദ്രഷ്ടാവായി ചെയ്യുന്നത്. ദൃശ്യം ജ്ഞാനത്തിൽ ജഡമാണ്, പിന്നെ സത്യമല്ല അസത്യവുമാണ്. അങ്ങനെയുള്ള ദൃശ്യം ദ്രഷ്ടാവിന്റെ ഒരു ഭ്രമം മാത്രമാണ്. ഞാൻ ദ്രഷ്ടാവിൽ നിന്ന് ദൃശ്യമായി അന്യമായിട്ട് ഒരു ദൃശ്യമില്ല. ആ ദൃശ്യം ഉണ്ടാകാൻ തോന്നുന്ന ചോദ്യം തന്നെ തന്നെയാണ് തോന്നപ്പെടുന്നത്. സ്വപ്നാവസ്ഥയിൽ എങ്ങനെയാണോ കാണപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ തന്നെ കാണപ്പെടുന്നതായിരിക്കുന്നത്. പ്രബോധ സമയ ഉണരുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല. ഉണരുമ്പോ കാണപ്പെട്ട വസ്തുക്കളൊന്നും കാര്യത്തില്ല. നിത്യാഭ്രമം കൊണ്ട് തോന്നിയതാണ്, തന്നെ തന്നെയാണ് തോന്നപ്പെട്ടത് എന്ന് എങ്ങനെയാണോ ഉണരുന്ന സമയത്ത് തോന്നുന്നത്, ഇതുപോലെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സമയത്തും സാക്ഷാൽ കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം. പ്രബോധ സമയത്തിൽ മായാസ്വപ്നത്തിൽ നടന്ന സ്വസ്വരൂപമാകുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് ഏതൊരു ദേവനാണോ മനസ്സിലാക്കിത്തരുന്നത് അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരീതുല്യം. ദർപ്പണത്തിൽ കണ്ണാടിയിൽ കാണപ്പെടുന്നതായ നഗരത്തോട് തുല്യമായിട്ടാണ് തന്നിൽ തന്നെയുള്ളതായ ഈ വിശ്വത്തെ പുറമെയാണ് എന്ന ഭാവത്തിൽ വാസ്തവത്തിൽ പുറമെയല്ല, ഈ അകത്ത് തന്നെ. ഈ യഥാനിദ്രയാ ഈ ഉറക്കത്തിൽ സ്വപ്നത്തിൽ എങ്ങനെയാണ് പുറത്തുള്ള പദാർത്ഥങ്ങളെ നിങ്ങൾ അകത്ത് കാണുന്നത്? ഒരു ആനി കണ്ട സ്വപ്നത്തിൽ ആനകത്തുണ്ടാവുകയോ പുറത്തുള്ളതല്ലേ? പുറത്തുള്ള ആനയെ നിങ്ങൾ അകത്ത് കാണുന്നതാണ്. അപ്പൊ പുറത്തുള്ളതിനെ എങ്ങനെയാണോ സ്വപ്നാവസ്ഥയിൽ അകത്ത് കാണുന്നത്, ഇതുപോലെ അകത്തുള്ളതിനെ പുറത്ത് കാണുന്നു എന്ന് പുറത്തുള്ളതിനെ അകത്ത് കാണുന്നില്ല, കാണുന്നുള്ള ഭ്രമം മാത്രമേ ഉള്ളൂ. ഇതുപോലെ അകത്തുള്ളതിനെ പുറത്ത് കാണുന്നില്ല, കാണുന്നു എന്നുള്ളതായ ഒരു ഭ്രമം മാത്രമേ ഉള്ളൂ. നത്തം വാസ്തവത്തിൽ വസ്തുസത്ത ഇല്ലാതെ കണ്ട ഭ്രമസ്വരൂപേണ ദൃശ്യത്തെ അനുഭവിക്കുകയാണ് പ്രപഞ്ചാനുഭവം. ഇത് തന്നിൽ വെച്ച് തന്നെയാണ്, മറ്റൊരിടത്ത് വെച്ചിട്ടല്ല. ഇത് ബോധിച്ചു കഴിഞ്ഞു വിചാരിച്ചു ഇതിനെ ഉണരുമല്ലോ, ആ തെറ്റിദ്ധാരണയിൽ നിന്നുമല്ലോ, ആ അതൊക്കെ പ്രപഞ്ച പ്രതീതിയോ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധമോ ഉണ്ടാവാനില്ല. അപ്പൊ ആ ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അങ്ങനെ കുടുങ്ങിയിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റിദ്ധാരണയാണ്. ഇനി ഒരു പ്രപഞ്ചം ഉണ്ടായിരുന്നു, അത് തന്നിൽ നിന്ന് വേറെയായിട്ട് പുറമേ നിൽക്കുന്നു എന്നുമാണല്ലോ. തന്നിൽ നിന്ന് വേറെയായിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ വികൽപ്പങ്ങൾ അടങ്ങിയത് എന്നാണ്. ഈ വികൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, തന്നിൽ നിന്ന് വേറെ ഒരു വസ്തു ഉണ്ടായെന്നുള്ള പ്രതിനിധി തോന്നലാണ്. അങ്ങനെ തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെയില്ല, തന്നാൽ നിറയപ്പെട്ടിരിക്കുന്നു എല്ലാ ഇടവും. ഈ ദേശം ഇല്ല, ദേശമൊക്കെ ഭാവന കൊണ്ട് നമ്മൾ ബോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ദേശം തന്നെയില്ല, കാലവും അങ്ങനെ തന്നെയാണ്. എന്തും നമ്മളിപ്പോ അറിയുന്നത് അറിവ് കൊണ്ടാണല്ലോ. ആ അറിവ് പ്രകാശിക്കുമ്പോഴേ ഒന്നിനെ അറിയുന്നുള്ളൂ എന്നൊക്കെ. ഞാൻ ഇതിനെ അറിഞ്ഞു, ഇതിനെ അറിഞ്ഞു, ഇതിനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ, ഇതിനെയൊക്കെ പറയുമ്പോൾ ആ വസ്തുക്കളൊക്കെ ആ അറിവിലാണ് പ്രകാശിക്കുന്നത്. അറിവിൽ പ്രകാശിക്കുമ്പോഴാണ് അതിനെ അറിയുന്നത് എന്നൊക്കെ. അറിവ് തന്നെയാണ് തന്റെ സ്വരൂപം. ശരീര മനോബുദ്ധി ഇന്ദ്രിയങ്ങളാകുന്ന ഗ്രഹണങ്ങളെ വിട്ടു കഴിയുമ്പോൾ എന്ത് ശേഷിക്കും? അറിവ് മാത്രമാണ് ശേഷിക്കുന്നത്. ആ അറിവ് തന്നെയാണ് ചൈതന്യം. ആ ചൈതന്യം തന്നെയാണ് ആത്മാവ്. സത്ത്, ചിത്ത്, ആനന്ദം, നിത്യം, ശുദ്ധം, മുക്തം, ബുദ്ധം എന്നൊക്കെ ഏതൊന്നിനെ പറയുമ്പോൾ സത്താ മാത്രമായിരിക്കുന്ന വിജ്ഞാനം തന്നെയാണ്. ആ വിജ്ഞാനം കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഭേദിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഇന്നലത്തെ അറിവ് തന്നെയാണ് ഇന്നുള്ള ഒരാളെ ചൈതന്യമാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ അറിവ് തന്നെയാണ് ഈ കൊല്ലമുള്ളത്. ഇത് തന്നെയാണ് അടുത്ത കൊല്ലം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ അറിവ് തന്നെയാണ് ഉള്ളത്. ഈ തന്നെയാണ് അടുത്ത ജന്മത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ ശരീരത്തിലുള്ള അറിവ് തന്നെയാണ് മറ്റേ ശരീരത്തിലുള്ളത്. ഈ ദേശത്തുള്ള അറിവ് തന്നെയാണ് അന്യദേശങ്ങളിലുള്ളത്. ഇവിടെയുള്ള അറിവ് തന്നെയാണ് അമേരിക്കയുള്ളത്. അതന്നെയാണ് ബ്രഹ്മലോകത്തുള്ളത്. അതന്നെയാണ് വൈകുണ്ഠത്തിലുള്ളത്. അപ്പോ അഖണ്ഡമായിരിക്കുന്ന ഒരു അറിവ് ഇല്ലെങ്കിൽ ചൈതന്യം, അറിവെന്നോ ചൈതന്യമോ ശക്തിയുമോ ഇനി എന്ത് പറഞ്ഞാലും ഇല്ല. അതായത് അറിവും ശക്തിയും ചൈതന്യവും വേദിയവും പ്രഭാവവും എല്ലാം എല്ലാം തന്നെയും ആ അജ്ഞാതമായിരിക്കുന്ന ഭരതത്വത്തിൽ നിന്നാണ് പ്രകാശിക്കുന്നത്. അതിൽ അതല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ സമുദ്രത്തിൽ സമുദ്രം അല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. എന്നിൽ ഞാനല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. എന്നിരിക്കെ ഒന്നിൽ അത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുമായിരിക്കും. അപ്പോ ഞാനല്ലാതെ മറ്റൊന്നുമില്ല പിന്നെ എന്നിരിക്കെ വരുന്ന പ്രപഞ്ചം എന്ന് വന്നിട്ടില്ലാന്നൊക്കെ. അതാണ് ബ്രഹ്മസ്വരൂപമാണ് എന്ന് പറഞ്ഞു. കണ്ണാടിയിൽ കാണപ്പെടുന്നതായ പട്ടണം എന്ന പോലെ അതിനൊരു ഉദാഹരണം പറയാം. കണ്ണാടിയിൽ എങ്ങനെയാ പട്ടണം കാണപ്പെടുന്നത്? കണ്ണാടിയോ പട്ടണം ഉണ്ടോ? കണ്ണാടിയിൽ ആ ഗ്രാസ് മാത്രമേ ഉള്ളൂ, വേറെ അറിയൂ. ആ സ്ഫടികത്തിലാണല്ലോ കാണുന്നത്. ആ സ്ഫടികം കണ്ണാടി പട്ടണമായിട്ടില്ല, പട്ടണം സ്ഫടികവുമായിട്ടില്ല. പിന്നെ അപ്പോ സ്ഫടികത്തിന് അല്ലെങ്കിൽ കണ്ണാടിക്ക് മൂന്ന് പ്രകാരത്തിനും അതില് ഉണ്ടായില്ല. എന്താ മൂന്ന് പ്രകാരം? വികാരം, വികല്പം, പിന്നെ എന്താ പരിണാമം. ഈ മൂന്ന് പ്രകാരത്തിലും കണ്ണാടി പട്ടണമായിട്ടില്ല. എന്നിട്ടും കണ്ണാടിയിൽ പട്ടണത്തെ കാണുന്നു സ്പഷ്ടമായിട്ട് എന്നുള്ളതാണ്. ആ കാണലിനാണ് വിവർത്തം. അപ്പൊ വിവർത്ത സ്വരൂപേണിയാണ് കണ്ടത്. ഇതുപോലെ തന്നിലുള്ളതായ വിവർത്ത ഭാവമാണ്. എന്താ വിവർത്തം എന്ന് പറഞ്ഞാല് ഭ്രമം കൊണ്ട് ഒരു വസ്തുവിൽ ആ വസ്തുവിനെ മറന്ന് മറ്റൊന്നുണ്ട് എന്ന് തോന്നുന്നു. കയറിൽ കയറിന്റെ ഭാവത്തെ മറന്നിട്ട് പാമ്പിനെ തോന്നുന്നു. ഈ കയറ് പാമ്പാവുന്നില്ല, പാമ്പവിടെ ഉണ്ടാകുന്നില്ല, വന്നിട്ടില്ല. പാമ്പിന്റെ ഒരു പ്രതിജീവിയില്ല. കയറ് തന്നെ പാമ്പായി മാറിയിട്ടുമില്ല. എന്നിട്ടും പാമ്പിന്റെ പ്രതീതി ഉണ്ടാവുന്നു. കയറിന്റെ വിസ്മൃതി ഉണ്ടാവും. കയറിന്റെ വിസ്മൃതിയാണ് പാമ്പിന്റെ പ്രതീതിക്ക് ഇരിക്കും. കയറൊന്നുമല്ലാണ്. ഇതുപോലെ ആത്മവിസ്മൃതിയാണ് പ്രപഞ്ച പ്രതീതിക്ക് ഹേതുവായിട്ടിരിക്കുന്നത്. ആത്മാവിന്റെ സ്മൃതി എപ്പോഴും ഉണ്ടാവുമ്പോ പ്രപഞ്ചത്തിന്റെ അനുഭൂതി അപ്പൊല്ലാതായിട്ടിരിക്കുന്നു. പ്രപഞ്ചാനുഭവം ഉണ്ടാവുമ്പോൾ ഈ ആത്മാവിന്റെ അനുഭവത്തില്ല. പ്രപഞ്ചത്തെ അറിയുന്ന സമയത്ത് ആത്മാവിന്റെ അറിവോ അനുഭവമോ ഒരാൾക്കില്ല. ഇതുപോലെ ആത്മാവിന്റെ അറിവോ അനുഭവം ഉണ്ടാവുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല. അപ്പൊ പ്രപഞ്ചവും ആത്മാവും ഈ ഇപ്പൊ ദ്രഷ്ടാവും ദൃശ്യവുമാണല്ലോ. ഇത് ഇത് രണ്ടും രണ്ടല്ല എന്നുള്ളിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാ ഏതാ സത്യമായിട്ടുള്ളത്? ആ ദ്രഷ്ടാവുള്ളത്, ദൃശ്യമുള്ളത്, ആത്മാവുള്ളത് അല്ലെങ്കിൽ അനാത്മാവുള്ളത് എന്ന് വീക്ഷിക്കുന്ന സമയത്ത് ആ ആത്മാവിന്റെ അനുഭവം വന്നു കഴിഞ്ഞ ഒരാളൊക്കെ അനാത്മാവ് പിന്നീട് പ്രകാശിക്കുന്നു. ആത്മപ്രകാശം തന്നെ ഉള്ളൂ. അതുകൊണ്ട് ആത്മാവ് സത്യമാണ്. അനാത്മാവ് ഉണ്ടാവുക, ഇല്ലാതെ ഉണ്ടാവുകയില്ല, നശിക്കുക, ക്ഷയിക്കുക, രൂപാന്തരപ്പെടുക ചെയ്യുന്നില്ല. സദ്ഭാവങ്ങൾ അനാത്മവസ്തുക്കൾക്കൊക്കെ ഉണ്ട് പറയും. ഉണ്ടാവുക, നിലനിൽക്കുക, ക്ഷയിക്കുക, വർദ്ധിക്കുക, രൂപാന്തരപ്പെടുക, നശിക്കുക. ഈ ആറ് ഭാവങ്ങൾ അനാത്മവസ്തുക്കൾക്കേ ഉള്ളൂ. അങ്ങനെയുള്ള അനാത്മവസ്തുവിന്റെ സമാഹാരമാണ് പ്രപഞ്ചം എന്ന് ആത്മബോധം ഉണ്ടാവുമ്പോൾ പ്രബോധ സമയേ പ്രതിജ്ഞയായതേ. പ്രബോധ സമയത്തും ബോധിക്കാനിടയായിരുന്നു. ദർപ്പണ ദൃശ്യമാന നഗരീ നിന്യം നിജാന്തർഗതം പശ്യൻ ആത്മനി. ആ നിജാന്തർഗതമായി ദർശന ദർപ്പണ ദൃശ്യ നഗരീ നിന്യമാകും വണ്ണം തന്നിൽ തന്നെ യാതൊരു പ്രപഞ്ചത്തെ കാണുന്നുവോ അത് യഥാനിദ്രയാ ഈ സ്വപ്നാവസ്ഥയിൽ എങ്ങനെയാണോ പുറത്തുള്ളതിനെ അകത്ത് കാണുന്നത്, ഇതുപോലെ ജാഗ്രത അകത്തുള്ളതിനെ പുറത്ത് കാണുന്നു എന്നുള്ളതായ ഭ്രമം ഉണ്ടാവല് മാത്രമാണ് വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കില്ല. ഇത് പ്രബോധ സമയത്തിൽ ഒരാൾക്ക് ബോധ്യാവും, പ്രബോധം വെച്ചാൽ ഊണയില്ല, ഉണർവ് ഉണ്ടാവുമ്പോൾ ഇത് ബോധ്യാവും. എന്താ ഉണർവ്? ഈ മായാ സ്വപ്നത്തിൽ നിന്നുള്ള ഉണർവാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന മൂന്നവസ്ഥകൾ കൂടി ചേർന്നതിനെയാണ് മായാസ്വപ്നം എന്ന് പറയുന്നത്. ഈ മായാസ്വപ്നത്തിൽ നിന്ന് ഒരാൾ ഉണരുന്നു വെച്ചോളൂ, അപ്പോ പ്രപഞ്ചം എന്നുള്ള ഒന്നില്ല, അത് ഉണ്ടെന്ന് തോന്നിയപ്പോഴും തന്നിൽ തന്നെയാണ് കാണപ്പെട്ടത്. തന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു പ്രപഞ്ചമോ അതിൻ്റെതായുള്ള അനുഭവങ്ങളോ ഒന്നും ഇല്ല, സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല എന്ന ബോധ്യമായിട്ട് സംഭവിക്കാറുണ്ട്. എങ്ങനെയാണ് പ്രതീതി ഉണ്ടായത്? അതിനാണ് ഈ വിവർത്തം എന്ന് പറഞ്ഞത്. സ്വതേ മണ്ണ് കൊണ്ട് ഘടം ഉണ്ടാക്കിത്തരുന്നു. അപ്പൊ ഘടം മണ്ണല്ല, ഈ മണ്ണൊരിക്കലും ഘടമായിട്ടില്ല. ഈ ഘടം എന്നുള്ളത് പ്രതീതി മാത്രമാണ്. പക്ഷെ ആ പ്രതീതി എവിടെയാണ്? മണ്ണില. മണ്ണ് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ആ പ്രതീതി ഉണ്ടാവുന്നത്. മണ്ണിനെ നീക്കിയാലോ ഘടം ഉണ്ടാവില്ല. ഈ സമ്പ്രദായത്തിനാണ് വികാരം ഉണ്ടായത്. അപ്പൊ മണ്ണോട് കൂടിയിട്ട് ഈ വസ്തുവിനെ, അതായത് ബോധിക്കുന്നു എന്നുള്ളതാണ് വികാരം. ഒരു വസ്തുവിനെ അതിന്റെ മൂലതത്വത്തോടുകൂടി ബോധിക്കുന്നതിനെ വികാരം പറയും. ഇപ്പോ സ്വർണത്തെ വളയായിട്ട് കാണുന്നു വെച്ചോളൂ, സ്വർണം ഉണ്ടാവണം എന്നാലേ വളയെ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അർത്ഥം. സ്വർണമില്ലാതെ വള കാണാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ വസ്തുക്കളെ തന്നെ അന്യഥാസ്വരൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതിനാണ് വികാരം എന്ന് പറയുന്നത്. അപ്പൊ വള എന്ന് പറഞ്ഞ എന്താണ്? സ്വർണത്തിന്റെ വികാരമാണ്. ഘടം എന്ന് പറയുന്നത് മണ്ണിന്റെ വികാരമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ വികാരമാണ്. മനസ്സ് എന്ന് പറയുന്നത് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുടെ വികാരമാണ്. ഇതൊക്കെ വികാര സ്വരൂപങ്ങളാണ്. ഈ വികാരം പോലെയല്ല ഈ ആ വിവർത്തം. ആ മൂലവസ്തു ഇല്ലാതെ വസ്തു സ്വരൂപത്തെ പ്രകാരം ഇതാണ് വിവർത്തം. മൂലവസ്തു ആവശ്യമില്ല. ഇതിലേക്ക് വെയിലത്തേക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയാണോ വെള്ളം കാണുന്നത്, ഈ ജലത്തെ കാണുന്നത്, അവിടെ ആ ജലത്തിന്റെ പ്രതീതിക്ക് ഈ വസ്തുവിൽ ജലത്തിന്റെ ഒന്നുമില്ല. അവിടെ യാതൊരു തരത്തിലുള്ള വസ്തുതത്വ പ്രതീതിയില്ല. എന്നിട്ടും ജലം നമുക്ക് അനുഭവമായിട്ടിരുന്നു. ഇതുപോലെ ആ കയറിലുള്ളതായ പാമ്പുണ്ടല്ലോ, കയറിന്റെയോ മറ്റൊന്നിന്റെയോ അനുഭവം ഇല്ലാതെ കണ്ട് പാമ്പ് മാത്രമായിട്ട് കാണപ്പെടുന്നു. ഇത് മനസ്സിലെ വാസനയല്ലാതെ കണ്ട് വേറെ ആകുമെന്നും ആവാൻ ഇല്ല. ഇതുപോലെ പദാർത്ഥം ഇല്ലാതെ കണ്ട് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് പ്രപഞ്ചമായിത്തീരുന്നില്ല. പിന്നെ ആത്മാവ് പ്രപഞ്ച ആകാരമായിത്തീരുക, അതുണ്ടാവുന്നില്ല. അപ്പോ ആത്മാവിന്റെ വികാരമല്ല പ്രപഞ്ചം, ആത്മാവിന്റെ പരിണാമമല്ല പ്രപഞ്ചം. പിന്നെന്താ? ആ ആത്മാവിലുള്ളതായ വികല്പം, വികല്പം മാത്രമേ. ആ വികല്പം ഇതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. വിവർത്തം ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നുന്നതാണ് അർത്ഥം. ആ ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നുമ്പോൾ ആ ഒന്നായി മറ്റൊന്നായി തീരണ്ടേ? തീരണ്ട. കയറിന് പാമ്പായിട്ട് തോന്നുമ്പോ കയറ് പാമ്പാവുന്നില്ല, പാമ്പവിടെ വരും ചെയ്യുന്നില്ല എന്നർത്ഥം. ഇതുപോലെ ആത്മാവിന് പ്രപഞ്ചാകാരമായിട്ട് അല്ലെങ്കിൽ ശരീരമായിട്ട് വാസ്തവത്തിൽ ഈ ശരീരത്തെ അറിയുന്ന ആളാണ് ആത്മാവ്. ഞാൻ ആത്മാവാണ് ബോധിക്കുമ്പോൾ താൻ ശരീരമല്ല, ഈ ശരീരത്തെ ഞാൻ അറിയുന്നു, എന്റെ ദൃശ്യമാണ്. ഞാൻ മനസ്സല്ല, മനസ്സിന്റെ ദൃശ്യമാണ്. ഇതുപോലെ എന്റെ വീട്, കുടുംബം, കാര്യം, മക്കളെ തുടങ്ങിയതൊക്കെ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങളായി അറിയുന്ന വസ്തുക്കൾ ദ്രഷ്ടാവായി തീരുക എന്നുള്ളത് സംഭാവ്യമല്ല. അതുപോലെയാണ് വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരിയിലും. ഇങ്ങനെയാണ് ദർപ്പണത്തിൽ ദൃശ്യമാനമായിരിക്കുന്ന നഗരിയും പറഞ്ഞത്. കണ്ണാടിയിൽ കാണപ്പെടുന്നതായ പട്ടണം, കണ്ണാടി ഒരിക്കലും പട്ടണമായിട്ടില്ല. ഇനി കണ്ണാടിയിൽ പട്ടണത്തിന്റെ പ്രതീതി ഉണ്ടായിട്ടുമില്ല. ഈ കണ്ണാടിയിൽ ഒരു പ്രകാരത്തിലുള്ള പ്രപഞ്ച വസ്തുക്കളുടെ ഭാവവും ഉണ്ടായില്ല. എന്നിട്ടും വെറുതെ തോന്നുന്നു മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ആ തോന്നല് കൊണ്ട് എന്താ, കണ്ണാടി മറയപ്പെടുന്നു, ആ ഗ്ലാസ് മറയപ്പെടുന്നു എന്നർത്ഥം. ശരിയായിട്ട് കാണാൻ കഴിയില്ല. പട്ടണത്തിന്റെ അഭിമുഖമായി പിടിക്കുന്നതായ സമയത്ത് ആ പട്ടണം മുഴുവൻ കണ്ണാടിയിൽ പ്രകാശം, അല്ലെങ്കിൽ കണ്ണാടിയിൽ പട്ടണത്തിന്റെ ആ രൂപം വരയ്ക്കുന്ന സമയത്ത് മുഴുവൻ പ്രപഞ്ചം മുതൽ കാണുന്നു. പട്ടണം അവിടെ ഉണ്ടാവുകയില്ലെങ്കിൽ കണ്ണാടി പട്ടണമായി തീരെ കണ്ണാടി കൊണ്ട് പട്ടണത്തിന്റെ രൂപത്തെ ആക്കി തീർക്കുക, ഇതൊന്നും ചെയ്തിട്ടില്ല. വെറുതെ തോന്നുക മാത്രമാണ് ഉണ്ടായത് എന്നർത്ഥം. ആ തൊന്നലിനുള്ള തോന്നലിനെയാണ് ഈ വിവർത്തം പറയുന്നത്. അല്ലാ തോന്നലിന് എന്താ ഹേതു? ഈ ചെന്ന അജ്ഞാനം മാത്രമാണ്. മൂലവസ്തുവിന്റെ അറിവില്ലായ്മ മാത്രമാണ്. എപ്പോൾ മൂലവസ്തുവിനെ അറിയുന്നു, അപ്പോ പ്രതീതി മാത്രമായിരിക്കുന്ന ഈ കൽപ്പിത വസ്തു അല്ലെങ്കിൽ വികല്പം ഇല്ലാതെ ഉണ്ടായിരിക്കുന്നു മാത്രം. വികല്പാണ് ശരിയോ വികല്പം മാത്രമാണ്. വികല്പം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നിന്റെ തോന്നലിനെ അല്ലെങ്കിൽ ഭാവനയാണ് വികല്പം എന്ന് പറയുന്നത്. ഇതുമാതിരി ദ്രഷ്ടാവായിരിക്കുന്ന തന്നെ മറന്ന് ഇല്ലാത്തതായ ദൃശ്യത്തെ സത്യമായിട്ട് ബോധിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യം എവിടെ നിന്നുണ്ടായി ചോദിച്ചാൽ തന്നിലുള്ളതായ വാസനാവിലാസങ്ങൾക്ക് മാത്രം ഉണ്ടായതാണ്. അങ്ങനെയുള്ള വേറെ ഒരു പ്രകാരത്തിൽ ഉണ്ടായിരിക്കില്ല. ഈ വാസന ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചോളും ഞാൻ ഉണ്ടാവില്ല. ഇപ്പോഴും തന്നെ ബോധിക്കുന്നു വിചാരിച്ചോളും, അപ്പോ ഈ വികല്പം ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ. അന്യപ്രതീതിയാണ് വികല്പം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് സങ്കല്പം വികല്പം ഈ രണ്ടാണ് മനുഷ്യന്റെ മോക്ഷമായുള്ള സ്വരൂപം. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വിചാരിക്കലാണ്. ഈ വിചാരിക്കുമ്പോഴും ചെയ്യാതെന്നത് കാണപ്പെടും. അതാണ് വികല്പം മാത്രം. വികല്പം എന്ന് പറഞ്ഞത് ആ വികല്പ സ്വരൂപമായിട്ട് ജഗത്തിനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ വിദ്യാനുഭവത്തിനുള്ളതായ ഹേതുന്നതം. ആ വിദ്യാനുഭവമാണ് എല്ലാ ഉന്നതം. അതിൽ അല്പമെങ്കിലും സത്യത്വമില്ല, അല്പം പോലും സത്യത്വമില്ല. ഇതാണ് ഈ ജനന മരണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആരനുഭവിക്കുന്നു? ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല. അവിടെയാണ് ആത്മാവ് ജനന മരണങ്ങൾ ഇല്ലെങ്കിൽ ആരാ അനുഭവിക്കുന്നത്? അപ്പോ ഒരു കൽപ്പന കൂടാണ്ട് കഴിയില്ല. ആ കൽപ്പനയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. സത്യത്തിൽ മൂന്ന് സ്വരൂപമുണ്ട്: വ്യാവഹാരിക സത്യം, പാരമാർത്ഥിക സത്യം, പ്രാതിഭാസിക സത്യം. ഇതിൽ വ്യാവഹാരിക സത്യമാണ് ഈ ജനന മരണങ്ങൾ ഇവിടെ പ്രത്യക്ഷത്തിൽ പ്രകാശിക്കുന്നത്. അപ്പോ അതിനൊരു ബ്രോക്കറാവ് അല്ലെങ്കിൽ ഒരു കർത്താവുണ്ടാവില്ലേ? ആരാ ജനിക്കുന്നത്, ആരാ മരിക്കുന്നത്, ആരാ ജന്മമൃത്യുക്കളെ അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കർത്താവ് അല്ലെങ്കിൽ ബ്രോക്കറാവ് അതിനുണ്ടാവാണ്ടത് വ്യവഹാരം മാത്രമാണ് അല്ലാണ്ട് പരമാർത്ഥം. അപ്പൊ വ്യവഹാരം മാത്രമായിരിക്കുന്ന കർത്തൃഭോക്തൃഭോക്തൃ സ്വരൂപനായിട്ട് ഒരു വസ്തുവിനെ കൽപ്പിക്കാണ്ട് കഴിയില്ല. ആ കൽപ്പനയാണ് ജീവൻ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് പാരമാർത്ഥിക സത്യമാണ്. അതുപോലെ തന്നെ ജീവൻ വ്യാവഹാരിക സത്യമാണ്, പ്രാതിഭാസിക സത്യമാണ് ഈ പ്രപഞ്ചം മതം വികല്പസ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചം. അത് കണ്ടിട്ട് ഈ ജനന മരണങ്ങൾ അനുഭവിക്കുന്നു. ആരനുഭവിക്കുന്നു? ഞാൻ അനുഭവിക്കുന്നു. ഞാൻ അനേകം കർമ്മം ചെയ്തു എന്നാ എന്റെ കർമ്മങ്ങളൊക്കെ ഉടനെ നഷ്ടമില്ല. അങ്ങനെ കർമ്മം ചെയ്ത് ഈ പുതിയ പുതിയ ജന്മമൃത്യുക്കളെ വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു ബോധിക്കുന്നു. ഈ ബോധിക്കുന്നത് ആരാണ്? ഈ വിദ്യയായിരിക്കുന്ന ജീവൻ തന്നെയാണ്. അതിന്റെ ആത്മാവല്ലാണ്. ആ ആത്മാവിന്റെ തന്നെ പ്രതിബിംബം ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികളോട് ചേരുമ്പോഴാണ് അഹങ്കാര സ്വരൂപമായിരിക്കുന്ന ജീവനായിരിക്കുന്നത്. അങ്ങനെ ആ അഹങ്കാരം നീങ്ങിയാൽ തന്നെ ബ്രായന ജീവിതം കുറഞ്ഞു കുറഞ്ഞില്ലാതെ യോഭാവം ഇല്ലാതുണ്ടാവും. അപ്പൊ ഞാനില്ല എന്ന് ബോധ്യമായാൽ പിന്നെ ആരാ ജനിക്കുന്നത്? ഞാനാണല്ലോ ജനിച്ചത്, എനിക്കാണല്ലോ ജീവിതം, ഞാനാണല്ലോ ജീവിക്കുന്നത്, ഞാനാണോ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ശരീരമായിട്ടും ഏതിനെ കുറിച്ച് പറയുന്നു? അപ്പൊ അതാണ് താൻ ബോധിക്കും. ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയത്തെയും ആത്മാവിനെയും ഒക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ ശരീരമാണോ? ശരീരം ഉണ്ടായതല്ലേ? ഇനി മനസ്സാണോ? മനസ്സ് ചിലപ്പോ ഉണ്ടാവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യുന്നില്ലേ? ബുദ്ധിയാണോ? ബുദ്ധിക്ക് ക്ഷയവത്തികളും അല്ലെങ്കിൽ ജ്ഞാനജ്ഞാനങ്ങളും ഒക്കെ ഇല്ലേ? അത് ശരിയാണോ? ഞാൻ ഒന്നുമില്ല, ഞാൻ ആത്മാവാണ്. അപ്പൊ പറയാറ് ആത്മാവല്ല ഇന്ന് ആരെ പറഞ്ഞത്? എന്തിനാ പിന്നെ ശരീരമായിട്ടും മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ഒക്കെ ഇരിക്കുന്നത്? അതാ മായാവിലാസം കൊണ്ട് തന്നെ അറിയാനുള്ള അവസരം എത്രയോ പ്രാവശ്യം കിട്ടി വെച്ചോളൂ. ഞാൻ ആത്മാവാണ്, ശരീരാദികളല്ല എന്ന് ബോധ്യമായാലും ആത്മാവായിട്ടിരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തതല്ല? ആത്മാവിൽ ഈ പറ്റി നിൽക്കുന്നു എന്ന് തോന്നപ്പെടുന്ന മായയുടെ വിലാസം ഉണ്ടാകുന്നത്. അപ്പൊ ആ മായാവിലാസം ഇതുവരെ ഉണ്ടോ? അതുവരെ സത്യത്തെ അറിഞ്ഞാലും മാസത്തിനില്ല. കയറാണെന്ന് അറിഞ്ഞാലും പാമ്പില്ലാതെന്നുണ്ടാവില്ല. ഒന്നാം ബുദ്ധിമുട്ടായില്ലേ? അതാണ് സ്വഭാവം നഷ്ടം. അങ്ങനെയുള്ള ഈ വികല്പ സ്വരൂപമായി തന്നിൽ തന്നെ കുട്ടിപ്പറ്റി നിൽക്കുന്നു ഈ പ്രപഞ്ചം. ഇതാണ് ആത്മബോധം കൊണ്ടേ ഇല്ലാതെ ഉണ്ടായിട്ടില്ല. ഏതുവരെ ആത്മബോധം ഇല്ലയോ അതുവരെയും ഇത് സത്യമാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നാളാണ്, ഇന്ന വ്യക്തിയാണ്, ഇപ്പൊ ജനിച്ചു, ഇത്ര വയസ്സായി, ഇന്ന പേരാണ്, ഇങ്ങനെയുള്ള ബോധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ജീവന് മൂന്ന് കരണങ്ങൾ മുഖ്യമായിട്ട്. ആ മൂന്ന് കരണങ്ങളെ സ്വീകരിക്കുകയും ഉപേക്ഷിച്ചാൽ അതിന് പ്രവേശിക്കിട്ട് പോവുകയും ചെയ്യുന്നതായ മൂന്ന് സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിലാണ് ഈ പ്രപഞ്ചത്തെ വിഭിന്ന ഭാവത്തിൽ അനുഭവിക്കുന്നത്. ജാഗ്രത സ്വപ്നം സുസ്വപ്നം ജാഗ്രതയിൽ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഈ സ്ഥൂല പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് വെളിയിലായിട്ട് കാണുന്നത്. അതിനർത്ഥം സ്വപ്നത്തിൽ മനസ്സോട് ചേർന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഈ സൂക്ഷ്മ വസ്തു സ്വരൂപേണ തന്നിൽ തന്നെ അകത്തായിട്ട് കാണുന്ന ഈ പ്രപഞ്ചത്തെ. മൂന്നാമത് സുസൂത്രിയപ്പോ ബുദ്ധിയോട് ചേർന്ന് നോക്കുന്നു. ബുദ്ധി അവിദ്യാസ്വരൂപിണിയാണ്, ഒന്നും അറിയായ്മയാകുന്ന അജ്ഞാനത്തെ അനുഭവിക്കുന്നത്. ഇതാണ് ജീവന്റെ മൂന്ന് ഭാഗങ്ങളുടെ അർത്ഥം. വാസ്തവത്തിൽ ആത്മാവിന് ഈ മൂന്നവസ്ഥയില്ല. മൂന്നവസ്ഥയില്ലാത്തത് കൊണ്ട് ആത്മാവിൽ പ്രപഞ്ചത്തിന്റെ ഒട്ടലോകത്തിലോ അതിനാശ്രയമായി നിൽക്കുന്ന ഗുണങ്ങളുടെയോ ഗുണാത്മികയായി നിൽക്കുന്ന മായയുടെയോ യാതൊരു ഭാവവുമില്ല. മായ എന്ന് പിന്നെ എന്താണ് പ്രകൃതി രണ്ട് ശബ്ദങ്ങൾ കേട്ടില്ലേ? ആ എന്താണ് വിഷമഭാവവും സാമ്യഭാവവും രണ്ട് ഭാവം. വിഷമഭാവത്തിലാണ് ഈ പ്രപഞ്ച സൃഷ്ടിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. സമഭാവത്തിൽ മായ മാത്രമായിട്ട് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ, അവിദ്യ മാത്രമായിട്ട് നിൽക്കുന്നു പറയുന്നുണ്ട്. വിഷമഭാവം വരുന്നത് രജസ്തമസ്സുമായിട്ടാണ്. അപ്പൊ മായയ്ക്ക് വിഷമഭാവം വരുമ്പോഴാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടാവുന്നത്. അപ്പോഴാണ് സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഓരോ ദിവസവും കാണുന്നതായ പ്രപഞ്ചം വേറെയല്ല, ഒന്ന് തന്നെയാണ് എന്ന് നാം ബോധിച്ചാലും ഓരോ ദിവസവും ഞാനെന്ന് അഭിമാനിക്കുകയും അറിയുകയും ചെയ്യുന്ന ഈ ശരീരം വന്നാൽ ഞാൻ ഇത് മാറുന്നില്ല. ശരി, പക്ഷെ മാറുന്നില്ലെങ്കിൽ കൂടിയും ഈ വിഷമഭാവം വിടുമ്പോൾ രജസ്തമസ്സുകളെ വിടുമ്പോൾ, അതായത് ഈ രജസ്തമസ്സുകളുടെ ഭാവമാണ് ജാഗ്രത സ്വപ്നങ്ങൾ എന്നർത്ഥം. തമസ്സല്ലേ സുസുപ്രിയാടെ ഗാഠതമസ്സാണ് എന്നർത്ഥം. വെറും തമസ് മാത്രമാണ്. ആ തമസ്സും രജസ്സും കൂടി ചേർന്നുള്ള സത്വമാണ് ജാഗ്രത അവസ്ഥ. രജപ്രധാനമാണ് സ്വപ്നാവസ്ഥ. അപ്പൊ അതിലെ എന്താ ഈ മൂന്ന് ഭാവങ്ങളെ മാറി മാറി അനുഭവിക്കുന്നു. ഇതിൽ സമഭാവം മാത്രമായിരിക്കുന്ന മായയായിട്ട് നിൽക്കുന്നു വിഷമഭാവത്തോടുകൂടി ഗുണങ്ങളെ വികസിച്ച് ഈ ഗുണങ്ങളുടെ വൃത്തികളെ പ്രകടമാക്കി തീർക്കുന്നു ജാഗ്രത സ്വപ്നങ്ങളിൽ നഷ്ടം. ഇത് രണ്ടും ചെയ്യുന്നത് കർത്താവും ഭോക്താവും എന്ന് അഭിമാനിക്കുന്ന ജീവനാണ്. ആ ജീവത്വം സത്യമാണോ അല്ല, ഈ പ്രപഞ്ചം എങ്ങനെ അസത്യമാണോ, ഇതുപോലെ ജീവത്വം അസത്യമാണ്. പക്ഷെ അസത്യമാണെങ്കിലും ഇന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ അതാത് ചലനങ്ങളുടെ വൃത്തികളാണ്. ഇപ്പോ വിശപ്പുണ്ട്, ദാഹമുണ്ട്, വേദനയുണ്ട്, ക്ലേശമുണ്ട്, ഇതൊക്കെ നിങ്ങൾ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്നു. ജാഗ്രത അവസ്ഥ വിട്ടാൽ ഈ അനുഭവമില്ല. അപ്പോ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, ജീവൻ ഇന്ന ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ ഈ ശരീരത്തിൽ തന്നെയാണ് കൂടി നിൽക്കുന്നതിനോടുകൂടി ശരീരത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശാരീരികങ്ങളായിട്ടുള്ള സുഖദുഃഖങ്ങളും ഈ പ്രപഞ്ചാനുഭവങ്ങളും സ്ഥൂല പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. ശരീരത്തെ വിട്ട് സൂക്ഷ്മ ശരീരത്തോട് അല്ലെങ്കിൽ മനസ്സോട് ചേർന്ന് നിൽക്കുമ്പോൾ മാനസികങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് അനുഭവം ഉണ്ടാകുന്നത്. ഈ രണ്ടിനെയും വിട്ട് കഴിഞ്ഞാൽ അവിദ്യ മാത്രമായി തീരുന്നു. അപ്പോ ആ അവിദ്യാമയമായിരിക്കുന്ന അത് ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് അനേക നാനാത്വങ്ങളോട് കൂടിയതായിത്തീരുന്നു സ്വപ്നത്തിലും ജാഗ്രതത്തിലും നട്ടം. ഇങ്ങനെയുള്ള ഈ മൂന്ന് ഭാവങ്ങൾ സത്യമാണ് എന്ന വിശ്വാസം കൊണ്ട് കഴിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്. ഈ വിശ്വസിക്കാൻ എന്താ കാരണം? തന്റെ അവിദ്യയോടുകൂടി ചേർന്നതായ മനസ്സ് അല്ലെങ്കിൽ അവിദ്യാമയമായിരിക്കുന്ന ഈ അന്ധക്കരണം തന്നെയാണ് കാരണം നേടുന്നത്. ആ അന്ധക്കരണം ലയിക്കുന്നു വിചാരിച്ചോളൂ, അഹങ്കാരം ലയിക്കുന്നു വിചാരിച്ചോളൂ, എന്നാൽ തന്നെ പ്രപഞ്ചാനുഭവം തീരെ ഇല്ലാതെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ലയിക്കണ്ടേ, ലയിച്ചില്ല. അതുകൊണ്ട് സത്യമാണ് എന്നുള്ള വിശ്വാസം കഴിഞ്ഞു കൊണ്ടാണ് ചെയ്യുക എല്ലാവരും. ഇത് തന്നിൽ തന്നെയുള്ളതാണ്, അജ്ഞാനമാണ് തന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഗുണങ്ങളോട് ചേരുന്ന സമയത്ത് പല സ്വരൂപങ്ങളായി തീരുകയാണ്. അങ്ങനെ പല സ്വരൂപങ്ങളായി തീർന്നിരിക്കുന്ന ആ അജ്ഞാനം നീങ്ങുന്ന സമയത്ത് അയാളെ മുക്തനായി പോകുന്നു. മുക്തൻ എന്ന് പറഞ്ഞാൽ വിട്ടു പോകുന്ന എന്തിൽ നിന്ന്, എതിലാ കുടുങ്ങിയത്, അതിൽ നിന്നാണല്ലോ വിട്ടു പോകുന്നത്. ആ കുടുങ്ങിയത് എന്തിലാണ്? അജ്ഞാനത്തോടാണ്. ആ അജ്ഞാനത്തിൽ നിന്ന് വിട്ടു പോകുന്നു, ജ്ഞാന സമ്പാദിക്കും. അപ്പൊ മുക്തനായി പോകുന്നു. അപ്പൊ ഈ ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ പരമാർത്ഥങ്ങളാണോ അവിടെ അർത്ഥം? അതുമല്ല, ബന്ധമോക്ഷങ്ങൾ പരമാർത്ഥങ്ങളല്ല, മായാമയങ്ങളാണ്. മായയെ അറിവർത്തിക്കുമ്പോൾ ആരും ബദ്ധനായിട്ടില്ല, മുക്തനാവേണ്ടതില്ല. ഈ പക്ഷേ ബദ്ധനായി എന്നുള്ള അനുഭവം ഉള്ളപ്പോൾ ഇത് മുക്തിക്ക് വേണ്ടി പ്രയത്നം ചെയ്യണം, മുക്തനായി തീരണം എന്നുള്ള അനുഭവം ഓരോരുത്തർക്കും. ഉണ്ടാവുന്നു. ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിന് സാധ്യമല്ല. ബദ്ധവും ഉക്രയിനും വ്യാഖ്യാ ഗുണതോമി എന്ന വസ്തുത ഗുണഭാവങ്ങളുടെ ചേർച്ച കൊണ്ടുണ്ടായിത്തീർന്നതാണ് ഞാൻ ബദ്ധനായി മുക്തനായി എന്നുള്ളതായ അവസ്ഥ. വിദ്യാനുഭവം കൊണ്ട് മുക്തനായതും അവിദ്യാനുഭവം കൊണ്ട് ബദ്ധനായി എന്നുള്ളതായ അനുഭവം വിഭോസിക്കുന്നു. ഈ ചിത്രയുള്ളൂ ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ പാരമാർത്ഥികങ്ങളല്ല ഉണ്ടാവില്ല. ആ ബന്ധമോക്ഷങ്ങൾ കൂടി വിചാരങ്ങളായി ചെയ്യുന്നു.